കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. നാം ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ച വിഷയത്തോട് ചേർന്ന് സുവിശേഷങ്ങളിൽ, വിശേഷിച്ച് സിനോപ്റ്റിക് ഗോസ്പെൽസിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവർത്തനവും ആണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അത് ക്രമത്തിനല്ല കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇതെല്ലാം കൂടെ ക്രമത്തിലല്ല. ഓരോരുത്തരും ചരിത്രം എഴുതിയപ്പോൾ അവര് അവരുടെ ആ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയുള്ളതായ ഒരു യാത്ര പോലെയാണ്. എന്നാൽ ഈ പഠിക്കുമ്പോൾ നാം അതിനെ ചേർത്ത് പഠിക്കുക, അതാണ് പഠിക്കുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നാം കഴിഞ്ഞ ആഴ്ച വരെ പഠിച്ചത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ വർഷമാണ്. ഇങ്ങനെ ഈ ക്ലാസുകൾ 3.5 വർഷത്തെ ശുശ്രൂഷകളെയാണ് നാം ഒരുമിച്ച്, 1 വർഷത്തെ കഴിഞ്ഞു, ഇപ്പോൾ 2ാമത്തെ വർഷത്തെ ശുശ്രൂഷയുടെ ആരംഭമാണ് നമ്മളിപ്പോൾ ഇന്ന് ചിന്തിക്കുന്നത്. 3.5. അപ്പോൾ ഈ ഓരോ വർഷത്തെയും തൻ്റെ ശുശ്രൂഷയിൽ വ്യത്യാസങ്ങളുണ്ട്. ജനങ്ങൾ അംഗീകരിച്ചതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് താൻ ഗലീലയിലേക്ക് വന്നു, ഗലീലിയൻ മിനിസ്ട്രി അഥവാ ഗലീലയിലുള്ള തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ ഇന്നും തുടർന്നുള്ള ചില ദിവസങ്ങൾ അതുകൊണ്ട് ചിന്തിക്കുന്നത്. മത്തായി 12:9-14 മർക്കോസ് 3:1-6 ലൂക്കോസ് 6:6-11 ആ ശുശ്രൂഷയുടെ അഥവാ എഴുതിയിരിക്കുന്നത് ഗലീലയിലെ മിനിസ്ട്രിയെക്കുറിച്ചാണ്. നമ്മൾ ആ വിഷയമാണ് ഇന്ന് അല്പമായി അന്നും തുടർന്നും നാം ചിന്തിക്കുന്നത്. പാസോവർ കഴിഞ്ഞ ശേഷം അഥവാ പെസഹ പെരുന്നാളിന് ശേഷം യേശു യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ തൻ്റെ ശുശ്രൂഷ ഗലീലൻ പ്രദേശങ്ങളിൽ ശക്തമായി തൻ്റെ ശുശ്രൂഷ ചെയ്തു. അതിൻ്റെ ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാമോ? 12-ാം അധ്യായം ചിന്തിച്ചപ്പോൾ കർത്താവ് ശബത്തിനും കർത്താവാണ് എന്നത് വെളിവാക്കുവാൻ വേണ്ടി ശബത്തു ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്തതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതാണല്ലോ. എന്നാൽ യേശു അവിടെ പറയുകയാണ്, അവൻ കർത്താവ് ശബത്തിനും കർത്താവാണ്, അതുകൊണ്ട് ശബത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ഇവിടെ 9 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ അവിടെ ഇവിടങ്ങളിലായിട്ട് മുഴുവൻ നമുക്ക് വായിക്കാൻ സമയമില്ല. അവൻ അവിടം വിട്ടു അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങൾ ഒരുത്തനെ ഒരാടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവിടെ വന്നു. വന്ന ഉടൻ തന്നെ കബർന്നഹൂമിൽ ആ പ്രദേശങ്ങളിൽ താൻ വേല ചെയ്തു. അവിടെയുള്ളതായ പള്ളിയിലാണ് ചെന്നത്. പള്ളിയിൽ ചെന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ കൈ വരൾച്ചയുള്ള മനുഷ്യൻ അവിടെ ഉണ്ട്. ജനങ്ങളെല്ലാം ഇങ്ങനെ നോട്ടമാണ്. യേശുവിനെ അവിടെ അപ്പോഴേക്കും ഒരു നോട്ടപ്പുള്ളിയാക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോഴവൻ സൗഖ്യമാക്കുമോ? ഈ സൗഖ്യമാക്കുവാൻ മറ്റ് ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ശബത്തിൽ തന്നെ എന്തിനാണ് ചെയ്യുന്നത്? എന്നാൽ കർത്താവ് ശബത്തിൽ തന്നെ അത് ചെയ്തു. അതിൻ്റെ കാരണം ഞാൻ എൻ്റെ മുഖപുരയിൽ പറഞ്ഞു കഴിഞ്ഞു. യേശു തെളിയിക്കുകയാണ് ശബത്തിനും യേശു കർത്താവാണ്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ വിശദീകരണങ്ങൾ നമുക്കിവിടെ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 13-ാം വാക്യത്തിൽ പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അഥവാ അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ടവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. ആ മൂന്നിൻ്റെ മർക്കോസ് 3:1 മുതൽ ഉള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ ഏകദേശം അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു, അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവർ അവനെ കുറ്റം ചുമത്തേണ്ട ശബ്ദത്തിൽ അവനെ സൗഖ്യമാക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോടവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു എന്ന് കൽപ്പിച്ചു. പിന്നെ അവരോട് ശബ്ദത്തിൽ നന്മ ചെയ്യോ തിന്മ ചെയ്യോ, ഏത് ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിധമെന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയക്കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. ഇവിടെ സംഭവങ്ങൾ ഒരു ഒരു 1, 2, 3, 4 എന്നൊക്കെ പറയാൻ പ്രയാസമാണ്. എന്നാൽ ഇത് രേഖപ്പെടുത്തി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചരിത്ര പരമ്പര രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗലീലയിൽ ചെന്നു, ഗലീലൻ പ്രദേശത്ത് ചെന്നപ്പോൾ ആദ്യം കർത്താവ് ചെയ്തത് പള്ളിയിൽ പോയി. പതിവ് പോലെ അവൻ ആ കഫർന്നഹൂമിലുള്ളതായ സിനഗോഗിൽ പള്ളിയിൽ ചെന്നു, ആ അവിടെ വച്ച് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അടുത്ത ദിവസം അവിടെ നിന്ന് അവിടെ രോഗികളും മറ്റും വരുന്നെങ്കിൽ അവരെ സൗഖ്യമാക്കും. അത് കർത്താവിൻ്റെ വേലയായിരുന്നു. കർത്താവ് ആ ഇവിടെ എന്താണ് കഴിഞ്ഞ അതിൻ്റെ ഈ 12:1 മുതൽ 11:8 വരെയുള്ള വേദഭാഗങ്ങൾ നാം പരിശോധിച്ചാൽ അവിടെ ശബത്തിൽ അവിടെയും വിഷയം ശബത്താണ്. ശബത്തിലൂടെ ശബത്തിൽ വിളഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ തൻ്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് ഭക്ഷിച്ച കാര്യമാണ് നാം ചിന്തിച്ചത്. അപ്പോൾ അവിടെ കർത്താവ് അവിടെയും പറഞ്ഞു, മനുഷ്യപുത്രനോ ശബത്തിൻ്റെ കർത്താവാകുന്നു. രണ്ടാം ദിവസം അടുത്തപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും സൗഖ്യമാക്കി ശബത്തിൽ തന്നെ. അപ്പോൾ അവിടെയും കർത്താവിൻ്റെ അത്ഭുതം, ജീവിപ്പിക്കുക, ശക്തീകരിക്കുക, സൗഖ്യമാക്കുക, സഹായിക്കുക എന്നുള്ളത് ആയിരുന്നു. ഇവിടെ ആ പരീശന്മാർ അവര് വളരെ കാര്യമായിട്ട് യേശുവിനെ ഏതിൽ കുറ്റം കണ്ടുപിടിക്കണം എന്ന് നോക്കി നിൽക്കുന്ന കൂട്ടത്തിന് എന്തായാലും കുറ്റമാണ്. എന്നാൽ യേശു തൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതായിരുന്നു തൻ്റെ വിഷയം. മറ്റുള്ളവരെന്തു പറയുന്നു എന്നുള്ളത് വ്യക്തമായ പ്രോഗ്രാമുള്ള ഒരു വ്യക്തിക്ക് വിഷയമല്ല. വ്യക്തമായ ഒരു പ്രോഗ്രാമുള്ള വ്യക്തിക്ക് മറ്റുള്ളവരെന്തു പറയുന്നു, മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്തോ ചിന്തിക്കുന്നു, ഇത് കാര്യമായിരുന്നില്ല. യേശു അവിടെ വച്ച് അവനെ സൗഖ്യമാക്കി. നാം 15 മുതലുള്ള വേദഭാഗം, നമ്മൾ ഈ രണ്ട് കാര്യം 15 മുതലുള്ള വേദഭാഗം നമുക്ക് നോക്കിയാൽ അവിടെ വേണ്ട വീണ്ടും നമുക്ക് 12:15 മുതൽ യേശു അതിൻ്റെ അവിടം വിട്ടുപോയി, വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അപ്പോൾ ഈ 2 വർഷമായപ്പോഴേക്കും കർത്താവിനെ പിൻപറ്റുന്നവരുടെ എണ്ണം വളരെ കൂടി. പല ദൂര സ്ഥലത്തു നിന്ന് ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങി. അവിടെ ആ അടുത്തുള്ള ആ കിഴക്കൻ പ്രദേശങ്ങളുടെ അടുത്തുള്ള ഗലീല, ജൂദിയ, ജെറുസലേം, ഇദൂമിയ, ജോർദാൻ്റെ മറുകര, സോർ, സീദോൻ എന്നീ സ്ഥലങ്ങളിലെല്ലാം യേശുവിനെ കുറിച്ചുള്ള വാർത്ത പരന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ വാർത്ത കേട്ടവരെല്ലാം യേശുവിന് സൗഖ്യം പ്രാപിക്കുവാൻ, അവൻ്റെ പ്രസംഗം കേൾക്കുവാൻ, അത്ഭുതങ്ങൾ കാണുവാനായി ഓടിക്കൂടിയിരുന്നു. എന്നാൽ വന്നവരിൽ അധിക പങ്കും സൗഖ്യം പ്രാപിക്കുക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലായിരുന്നു. യേശുവിൻ്റെ പേര് വളരെ വിശാലമായിട്ട് വിസ്തൃതമായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം അറിഞ്ഞു. അവൻ ജനത്തോട് ശക്തമായി ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രാത്മാക്കൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവപുത്രനായ ആണ് എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ യേശു
അവരെ ശാസിക്കുകയും ദുരാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. യേശുവിൻ്റെ പേര് ഭൂതങ്ങളല്ല വെളിപ്പെടുത്തേണ്ടത്, അവൻ്റെ പ്രവൃത്തിയാണ് അവനാരാണെന്ന് വെളിപ്പെടുത്തുന്നത്. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഏത് പ്രവൃത്തി ചെയ്യുന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ തുടങ്ങുന്നത് എന്ന്. യേശു തൻ്റെ പ്രവൃത്തി എല്ലാ ഏരിയകളിലേക്കും. ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ശബത്തിന് കർത്താവാണ്, രോഗിക്ക് സൗഖ്യമാക്കുന്നവനാണ്, ഭൂതങ്ങളുടെ മേൽ അവൻ അധികാരം, ഭൂതങ്ങളോട് ശാസിച്ചപ്പോൾ അവർ ശാന്തമായി മാറി നിന്നു. ഇത് യേശുവിൻ്റെ അധികാര സീമ എവിടം മുതൽ എവിടം വരെ എന്നത് വിളിച്ചറിയുകയാണ്. ഈ പിശാച് വിളിച്ചു പറഞ്ഞിട്ടല്ല യേശു ദൈവപുത്രനാണെന്ന് അറിയേണ്ടത്. ആ പിശാചിൻ്റെ സാക്ഷ്യം അത്ര വിലയുള്ളത് അല്ല. എന്നാൽ യേശു എന്തോ ചെയ്തു, ജനസമുദായത്തിൻ്റെ മധ്യത്തിൽ, ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ അവൻ നിന്നുകൊണ്ട് അവൻ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ആ ശുശ്രൂഷയിലൂടെ അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുകയായിരുന്നു. നാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത് അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. നാം പേരും പെരുമയും പറഞ്ഞു നടന്ന് നേടിയെടുക്കുന്നതിനേക്കാൾ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നുവെങ്കിൽ ലോകം അംഗീകരിക്കും. ഇന്ന് നമ്മുടെ പലർക്കും യേശുവിൻ്റെ മാതൃക പിൻകൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല. എവിടെയെങ്കിലും വലിയ കാര്യമൊന്നും ചെയ്യാതൊരു പേര് കിട്ടാൻ കഴിയുമെങ്കിൽ, പഠിത്തം ഒന്നും കൂടാതെ ഒരു ഡിഗ്രി കിട്ടുവാൻ കഴിയുമെങ്കിൽ, ജോലി ഒന്നും ചെയ്യാതെ ശമ്പളം കിട്ടുവാൻ കഴിയുമെങ്കിൽ, ഇതെല്ലാമാണ് നമ്മുടെ പ്രധാന വിഷയങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഞാനൊന്നും പഠിച്ചില്ല, ദൈവം എനിക്കൊരു ഡിഗ്രി തന്നു. ഞാൻ ഒരു ജോലിയും ചെയ്യത്തില്ല, ദൈവം എന്നെ അങ്ങനെ അത്ഭുതകരമായി നടത്തുന്നു. ഞാനൊന്നും പഠിക്കത്തില്ല, പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുന്നു എന്ന് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായി കാണുന്നത് ശരിയല്ല. യേശു താൻ പ്രവർത്തിച്ച് ജനഹൃദയം നേടിയെടുക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളത് നാം മറക്കരുത്. അവൻ്റെ പ്രവൃത്തി അവനെക്കുറിച്ച് സംസാരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അടുത്ത് തുടർന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശു എന്ത് ചെയ്തു, തൻ്റെ ശിഷ്യന്മാരായ 12 പേരെ, അപ്പോഴേക്കും തനിക്ക് അധികം ശിഷ്യന്മാരുണ്ടായിരുന്നു, എന്നാൽ ആ ശിഷ്യന്മാരിൽ തന്നെ 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് അവൻ തിരഞ്ഞെടുത്തു. അങ്ങനെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഉള്ള സുവിശേഷം പ്രസംഗിപ്പാനും ഉള്ള അധികാരം കൊടുത്ത് യേശു അവരെ അയക്കുന്നതായി. ഇവിടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സെൻറ്റ് വൺസ്, അയക്കപ്പെട്ടവർ എന്ന് പറയുവാൻ കഴിയും. ആരാൽ അയക്കപ്പെട്ടവർ? യേശുവിനാൽ അയക്കപ്പെട്ടവർ, യേശുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവർ. അപ്പോൾ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായി അവർ വിളിക്കപ്പെടുന്നവരാണ്. ഏത് ശുശ്രൂഷയും അതിനായിട്ടുള്ള വിളി ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്ന് മൂത്ത് ഒന്നാകുന്നത് നമ്മുടെ ചില സമൂഹങ്ങളിലുണ്ട്. കുറേ കാലങ്ങൾ അവർ ഒരു സുവിശേഷകനായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ഓർഡിനേഷൻ കിട്ടുമ്പോൾ അത് പാസ്റ്ററാകും, അവിടെ വച്ച് തീരും. പിന്നെ അപ്പോസ്തലനോ പ്രവാചകനോ ഒന്നുമില്ല. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദൈവവചനത്തിൻ്റെ ക്രമീകരണത്തിൽ വിളിക്കപ്പെടുക, അപ്പോസ്തലനായി വിളിക്കപ്പെടുകയാണ്. എന്നാൽ ആ അപ്പോസ്തലിയെ ശുശ്രൂഷയിൽ അവൻ തെളിയിച്ച് വരുമ്പോൾ അവൻ പ്രാഗൽഭ്യം നേടുകയും ആ ശുശ്രൂഷ തെളിയിക്കുകയും ചെയ്യും. ഒരു ഇടയനായി വിളിക്കപ്പെട്ടവൻ ആരംഭത്തിൽ ആ പരിജ്ഞാനക്കുറവുകളോ പ്രവൃത്തിയിലുള്ളതായ ശക്തിക്കുറവോ ഉണ്ടായാലും പ്രവർത്തിച്ച് അവൻ ശക്തനായി തീരുകയും ആ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയാണ് ഓരോ ശുശ്രൂഷയിലും ആ കരുത്തും ശക്തിയും പ്രാപിക്കുന്നത്. കർത്താവ് ഈ അപ്പോസ്തലന്മാരായിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. അവരെ സിമോൻ പത്രോസ്, സബദി പുത്രന്മാരിൽ ഒരുവൻ യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ, ആന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, ലേവി, മത്തായിയുടെ വേറൊരു പേരാണ് ലേവി, തോമസ്, യാക്കോബ് അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി അഥവാ ഇംഗ്ലീഷിൽ താഡിയസ് എന്ന് പറയും, പിന്നെയും ഒരു എരിവുകാരനായ ശിമോൻ, ശിമോന്റെ രണ്ടുപേരുണ്ട്, യൂദ, ഇസ്കരിയോത്താവായ യൂദ. അപ്പോൾ ഇത്രയും പേരെ താൻ പ്രത്യേകമായിട്ട് പരിശീലനത്തിന് വേണ്ടി, ഇവരിൽ തന്നെ യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും, അതോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയുമാണ് പ്രത്യേക സന്ദർഭങ്ങളിലെല്ലാം കൊണ്ടുപോവുകയും ശുശ്രൂഷയിൽ കൂടെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഭാഗം അവിടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അടുത്ത ഭാഗം ഈ മൂന്നാംത്തിൽ നമുക്ക് രണ്ടാം വർഷത്തിൽ കാണാൻ സാധിക്കുന്നത് തൻ്റെ പർവ്വത പ്രസംഗമാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ആണ് തൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇവിടെ അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, ഒരു വലിയ ജനപുരുഷാരം കർത്താവിൻ്റെ കൂടെ വചനം കേൾക്കുവാൻ, അത്ഭുതം കാണുവാൻ, അടയാളങ്ങൾ കാണുവാനായി വന്നിരുന്നു. അങ്ങനെ വലിയ ഒരു ജനപുരുഷാരം അവൻ്റെ കൂടെ കൂടി നിന്നപ്പോൾ കർത്താവ് മലമേൽ കയറി അവിടെ ഇരുന്നു, അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അപ്പോൾ ആ ഇരിപ്പ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. യേശു മലമുകളിൽ ഇങ്ങനെ ഇരുന്നു, അതിന് ഏറ്റവും അടുത്തായിട്ട് തൻ്റെ 12 ശിഷ്യന്മാർ അഥവാ അപ്പോസ്തലന്മാരായ തൻ്റെ ശിഷ്യന്മാർ അടുത്തിരുന്നു. അതിന് പുറകിൽ വലിയ ജനപുരുഷാരം ഈ വചനം കേൾക്കുവാനായിട്ട് ഇങ്ങനെ നിന്നു. അവരോട് തിരുവായി മൊഴിഞ്ഞ് അങ്ങ് സംസാരിപ്പാൻ തുടങ്ങി. ഇവിടെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 വാക്യങ്ങളിൽ കാണുന്നതും ലൂക്കോസിന്റെ സുവിശേഷം 6:17-49 ഭാഗങ്ങളിലും കാണുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടാമത്തെ ഭാഗത്ത് തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചുരുക്കമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ശ്രദ്ധിക്കൂ, 6:17 വേദഭാഗങ്ങൾ, അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു. അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയിൽ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ സീദോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. നോക്കൂ, ഇവിടുത്തെ ഈ വിശദീകരണത്തിൽ 17 കാണുന്നതും 6:17 കാണുന്നതും 5:1 കാണുന്ന ഭാഗവും തമ്മിൽ തിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട്. രണ്ടാമത്തെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ നിന്നെന്ന, അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു എന്നാണ്. അഥവാ ഒരു നിരപ്പായ സ്ഥലത്ത്, എ ലെവൽ പ്ലേസ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവൻ പ്രസംഗിച്ചു എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത്. അവൻ പുരുഷ മലമേൽ കയറി ഇരുന്നു കൊണ്ട് പ്രസംഗിച്ചു എന്നാണ്. ഈ രണ്ടിനും കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം, മലമേൽ കയറിയിരുന്നുള്ള പ്രസംഗം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ രണ്ട് അഭിപ്രായമുള്ള ആളുകൾ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതും മത്തായി സുവിശേഷത്തിൽ ഇരിക്കുന്നതും രണ്ട് സംഭവമാണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന മലമേൽ കയറിയുള്ള പ്രസംഗം തന്നെ കർത്താവ് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേറൊരു സമയത്തും പ്രസംഗിച്ചു കാണും. തൻ്റെ ഒരു പ്രസംഗം ഒരു സമയത്ത് ഒന്നുകൊണ്ട് മാത്രം തീരുന്നതല്ല, പിന്നെ വേറൊരു കൂട്ടം ജനത്തോടും അത് തന്നെ സംസാരിച്ചു കാണും. അന്ന് സംസാരിച്ചത് ഒരു നിരപ്പായ സ്ഥലത്ത് നിന്നുകൊണ്ടായിരുന്നിരിക്കാം. അപ്പോൾ മത്തായി എഴുതിയതിൻ്റെ അത്രയും വിശദീകരണം ലൂക്കോസ് അതിൽ കൊടുത്തിട്ടില്ല. രണ്ടും അതുകൊണ്ട് രണ്ട് സംഭവമാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ആദ്യത്തേതിനകത്ത് കർത്താവ് വളരെ വിശദമായി സംസാരിച്ചത് മുഴുവൻ മത്തായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ലൂക്കോസ് ചില ഭാഗങ്ങൾ അവിടിവിടങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഒരു ചുരുക്കം പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഗിരിപ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വാദപ്രതിവാദങ്ങൾ ഉണ്ട്. ഇത് ഇന്നത്തേക്ക് ആവശ്യമുള്ളതല്ല എന്നും വരാനുള്ള ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടത്തേക്ക് ഉള്ളതാണെന്ന് അഭിപ്രായമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിന് ശേഷം ഉണ്ടാകേണ്ട ചില സഭ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ചില കാര്യങ്ങളാണ് എന്ന് ഉണ്ട്. ഇത് നമുക്ക് അനുകരിക്കാൻ ഒക്കുന്നതല്ല എന്നുള്ള അഭിപ്രായം ഉള്ളവരുണ്ട്. എന്നാൽ ഒരു കാര്യം, കർത്താവ് തൻ്റെ ഹൃദയം തുറന്നത് ഈ വേദഭാഗത്താണ്. ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവിടെ വച്ച് അവൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കണം, അവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം, അവൻ്റെ ചിന്താഗതികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വ്യക്തമാക്കുകയാണ് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കും. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഇത്രയും വചനങ്ങളെ 1 മുതൽ 9 വരെയുള്ള വാക്യഭാഗങ്ങളെ ബിയാറ്റിറ്റ്യൂഡ്സ് അഥവാ ഭാഗ്യവാന്മാർ, ഭാഗ്യവിശദീകരണം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനുശേഷമുള്ള ഈ ഗിരിപ്രഭാഷണത്തിലെ 1-2 വിഷയങ്ങൾ നോക്കൂ. 13 മുതൽ 16 വരെ 2 വിഷയങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാരാരാണ്, അഥവാ ദൈവത്തെ അനുകരിക്കുന്ന ദൈവമക്കൾ ഭൂമിയുടെ ഉപ്പാണ്, രണ്ടാമതായിട്ട് ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുമ്പോൾ, ഉപ്പ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വിലക്കുറഞ്ഞ സാധനമാണ് ഉപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, ഉപ്പ് ലോകത്തിൽ എവിടെ നമ്മൾ നോക്കിയാലും, ഏതൊരു വസ്തുവിനെ എടുത്തു നോക്കിയാലും ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വിലക്കുറഞ്ഞത് ഉപ്പാണ്. 1 കിലോ എന്നെടുത്തുകൊള്ളൂ, 1 കിലോ ഉപ്പിൻ്റെ വിലയും മറ്റ് പലവ്യഞ്ജനങ്ങൾ ഏതെടുത്താലും ഉപ്പിൻ്റെ വിലയുടെ അത്രയും കുറഞ്ഞ് വേറൊന്നുമില്ല. 1 കിലോ മുളക് എടുത്തുകൊള്ളൂ, 1 കിലോ ഉള്ളി എടുത്തുകൊള്ളൂ, 1 കിലോ ഇഞ്ചി എടുത്തുകൊള്ളൂ, 1 കിലോ പുളി എടുത്തുകൊള്ളൂ, 1 കിലോ എന്തും എടുത്തുകൊള്ളൂ, 1 കിലോ ഉപ്പിൻ്റെ അത്രയും അതിനേക്കാൾ വിലക്കുറഞ്ഞ ഒരു സാധനമില്ല. ഉപ്പ് വിലയില്ലാത്തതല്ല, അതിൻ്റെ വിലയെന്ന് പറയുന്നത്. എന്നാൽ ഉപ്പ് ആവശ്യമില്ലാത്ത ആരുമില്ല. കുബേരനും കുചേലനും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിക്കുന്ന മനുഷ്യനും ഞാൻ പറഞ്ഞാൽ ഉത്തരധ്രുവം മുതൽ ദക്ഷിണധ്രുവം വരെ വേണം എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഹിമാലയ മൗണ്ടൻ മുതൽ അങ്ങ് അർജന്റീന വരെയുള്ളതായ ദേശങ്ങളിൽ പാർക്കുന്ന ജനങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണ്. ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പ് വില കുറഞ്ഞതാണ്. എന്നാൽ ഉപ്പിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, എല്ലാവർക്കും ആവശ്യമുണ്ട് ഉപ്പ്. ഞാനതിൽ പ്രസംഗം പോലെ ഇത് മാത്രമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ക്ലാസ്സിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായി, ഉപ്പ് എവിടെയും താമസിക്കുന്നു, എവിടെയും കിടക്കുന്നു. ചിരട്ടയ്ക്കകത്ത് കുചേലൻ്റെ അഥവാ വെറും ദരിദ്രൻ്റെ കുടിലിനകത്ത്, ചിരട്ടയ്ക്കകത്ത്, മൺപാത്രത്തിനുള്ളിൽ, ധനികനായ മനുഷ്യൻ്റെ ആ സ്ഫടിക ഷെയ്ക്കറിനുള്ളിൽ, അല്ലെങ്കിൽ അതിലും ധനികൻ്റെ സ്വർണം കൊണ്ടുള്ളതായ ഷെയ്ക്കറിനുള്ളിൽ ഉപ്പ്. ഉപ്പിന് എവിടെയും സ്ഥാനമുണ്ട്, എവിടെയും പ്രവേശനമുണ്ട്, എല്ലാവർക്കും വേണം. അത് മാത്രമല്ല, ഉപ്പ് സാധനങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ്. ഏതൊരു വസ്തുവും കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഉപ്പിലിടുകയാണ് ചെയ്യുന്നത്. ഉപ്പിനകത്ത് കൃമി വളരത്തില്ല. നാം മാങ്ങ, നാരങ്ങ, നെല്ലിക്ക ആദിയായ സാധനങ്ങൾ ദുർഭിക്ഷകാലത്ത് ലഭിക്കുന്നതിന് വേണ്ടി അതിൽ ഉപ്പിലിട്ട് സൂക്ഷിക്കുക പതിവാണ്. എന്തുകൊണ്ടെന്നാൽ ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് ഉപ്പിനു പകരം മറ്റൊന്നില്ല. ഉപ്പ് ഇല്ല എന്നാൽ കുറച്ചുകൂടെ മുളകിടെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. മുളകിന് പകരം ചുമന്ന മുളക്, കുരുമുളക്, പച്ചമുളക്, ഏതെങ്കിലും മുളക് വെച്ച് എരി കൂട്ടാൻ കഴിയും. എന്നാൽ ഉപ്പിന് പകരം ഇല്ല. പുളിക്ക് പകരം ഏതെങ്കിലും പുളിയിടാൻ കഴിയും. അതുപോലെ പല വസ്തുക്കൾക്കും ഒന്നിനു പകരം ഒന്നുകൊണ്ട്, പുളിയില്ലെങ്കിൽ ടൊമാറ്റോ ഇട്ടാലും കറി ശരിയാവും വരും. എന്നാൽ ഉപ്പിന് പകരം മറ്റൊരുപ്പില്ല, ഉപ്പ് ഉപ്പ് തന്നെ. ഇവിടെ എന്താണ് കർത്താവ് പറഞ്ഞത്? ഒരു ദൈവപൈതൽ ലോകത്തിൽ ലോകത്തിൻ്റെ ഉപ്പാണ്. അവൻ ലോകത്തെ കേടുകൂടാതെ സൂക്ഷിക്കുന്നവനാണ്. ഒരു ദൈവപൈതലിന് എവിടെയും പ്രവേശനമുണ്ട്. ഉപ്പ് വേണ്ടാത്തവരാരാണ്? രോഗികൾ. ഉപ്പിനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഡോക്ടർ കഠിനമായ പ്രഷർ രോഗികളോടാണ് പറയുന്നത്, സാറേ ഇനി ഉപ്പ് തൊടരുത് കേട്ടോ, ഉപ്പിനെ വീട്ടിൽ കയറ്റി പോകരുത് എന്ന് പറയുന്നത്. എപ്പോഴാണെന്നറിയാമോ? ഭയങ്കര രോഗിയാകുമ്പോഴാണ്, ഭയങ്കര രോഗിയാകുമ്പോൾ. അപ്പോൾ ദൈവമക്കളെ ഇഷ്ടമില്ലാത്തവരുണ്ട്, വീട്ടിൽ കയറ്റരുതെന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ പാപരോഗത്തിൽ, കഠിന രോഗത്തിൽ അവനായിരിക്കുകയാണ്. അവനതിന് ഇഷ്ടമല്ല, അവൻ്റെ പ്രഷർ ഇതുകൊണ്ട് കൂടുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉപ്പ്, ഞാൻ ഉപ്പാണെന്ന് എല്ലാവർക്കും ബോധം വേണം. നിന്നെ എല്ലാവർക്കും ആവശ്യമുണ്ട്. എവിടെയും ഉപ്പ് തന്നെയാണ്. ചിരട്ടെ കിടന്നാലും, മൺപാത്രത്തിൽ കിടന്നാലും, പൊൻപാത്രത്തിൽ കിടന്നാലും ഉപ്പ് ഉപ്പാണ്. തൻ്റെ വേലയാണ് അവിടുത്തെ വലിപ്പം. കേടുകൂടാതെ സൂക്ഷിക്കുക. നശിച്ചു പോകുന്ന അനേകരെ കേടുകൂടാതെ, നശിച്ചു പോകാതെ, ശത്രുവിൻ്റെ കൃമിത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ദൈവപൈതലിയെ നീ ഒരു ഉപ്പായി ശോഭിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായി കർത്താവ് പഠിപ്പിച്ച പ്രസംഗത്തിൽ ഒന്നാണ് വെളിച്ചം. ഇതും അതുപോലെ തന്നെയാണ്. വെളിച്ചത്തിന് പകരം ഇരുട്ടിനെ നീക്കുവാൻ വേറൊന്നുമില്ല. ആ വെളിച്ചം കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ വിഷയം ഞാൻ അത് എൻ്റെ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് അല്പമായി, അതുകൂടെ ഈ പ്രസംഗത്തിലെ രണ്ട് കാര്യങ്ങൾ മാത്രം, ഒന്ന് ഉപ്പും മറ്റൊന്ന് വെളിച്ചവും, ഇത് മാത്രം അല്പം വിശദീകരിക്കും. മറ്റു ഭാഗങ്ങൾ അവിടങ്ങൾ തൊട്ട് തൊട്ട് പോയി ആ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രസംഗം നാം വളരെ സൂക്ഷ്മതയോടെ ചിന്തിക്കുകയും തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് യേശു പ്രസംഗിച്ച ആ പ്രസംഗം പോലെ വേറൊരു പ്രസംഗവും ലോകത്തിലുണ്ടായിട്ടില്ല. അതുപോലെ അവൻ്റെ ഫിലോസഫിയോ സ്വർഗരാജ്യത്തിൻ്റെ കാതലായ വിഷയമോ യേശുവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. യേശു തൻ്റെ പ്രസംഗം, ഗിരിപ്രഭാഷണം, തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം, മറ്റ് പല പ്രസംഗങ്ങളുടെ പലയിടത്തിരുന്നു കൊണ്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് നാം മനസ്സിലാക്കൂ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് ഈ വിഷയം തന്നെ ചിന്തിക്കാവുന്നതാണ്.